ഇപ്പോൾ വരുവാൻ അവന് നമുക്ക് മനസ്സായില്ല. അവസരം കിട്ടിയാൽ അവൻ വരും. ഉടനെടുപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവീൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. സഹോദരന്മാരെ, സ്റ്റെഫാനോസിന്റെ കുടുംബം ആഖായിലെ ആദ്യഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്റ്റെഫാനോസും ഫോർത്തുനാക്കോസും ആഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അവർ എന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചുകൊള്ളുവീൻ. ആസിയയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അക്വിലാവും പ്രിസ്കയും അവരുടെ ഭവനത്തിൽ സഭയോടുകൂടെ ഭർത്താവിൽ നിങ്ങളെ അവരുടെ വന്ദനം ചെയ്യുന്നു. സകല സഹോദരന്മാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുവീൻ. പൗലോസായ എന്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവനെ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ സ്നേഹം. ആമേൻ. കൊരിന്ത്യർക്കെതിരെ രണ്ടാം ലേഖനം. ദൈവേഷ്ടത്താൽ ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്ക് ആഖായിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധ സഭ വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മനസ്സിലുള്ള പിതാവും സർവ ആശ്വാസം നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവർ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ. നിങ്ങളും സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികളെന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറി ഞങ്ങൾ ശക്തിക്കും ഇതേ അത്യന്തം ഭാരപ്പെട്ടുവത്. ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശവച്ചു ഇരിക്കുന്നു. അതിന് നിങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാരും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാവുവാൻ ഇടവരും. നിങ്ങൾ ലോകത്തിൽ വിശേഷത്താൽ നിങ്ങളോട് ജഡജാലത്തിലല്ല, ദൈവകൃപയിലത്രേ ദൈവം നിൽക്കുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ. ഞങ്ങളുടെ പ്രശംസ നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്കെന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നുവെന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ഒരു അനുഗ്രഹം ഉണ്ടാകണം എന്ന് വെച്ച് മുമ്പേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കദുനിയയ്ക്ക് പോയി പിന്നെയും മക്കദുനിയയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാഫല്യം കാണിച്ചു. അല്ലെങ്കിൽ എന്റെ വാക്ക് ഇല്ല ഇല്ല എന്നും ആകത്തക്കവണ്ണം എന്റെ നിരൂപണം ജടിക നിരൂപണമോ? നിങ്ങളോടുള്ള ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഞാനും സുലാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തുവും ഒരിക്കൽ ഉവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. അവനില് ഉവന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവന്നത്രേ. അതുകൊണ്ട് നിങ്ങളാ ഞങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ? അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്ത്യയിൽ വരാഞ്ഞത്. അതിന് ദൈവം സാക്ഷി, നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവർ എന്നല്ല, നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങൾ സഹായികളത്രേ. വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആർ? ഞാൻ ഇത് തന്നെ എഴുതിയത് ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടവരായാൽ ദുഃഖമുണ്ടാകരുത് എന്ന് വെച്ചു. എന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്നും നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കുന്നുണ്ടാവുന്നു. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. ഒരുവനെന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെ എല്ലാവരു വിധത്തിൽ ഞാൻ കണക്കിൽ ഏറെ പറയരുതല്ലോ. നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന്റെ ഭൂരിപക്ഷത്താൽ ഉണ്ടായി ശിക്ഷ മതി. അവൻ അതേ ദുഃഖത്തിൽ മുങ്ങിപ്പോവാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ സകലത്തിൽ മനസ്സുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മൃതം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് എനിക്ക് ദുനിയയ്ക്ക് പുറപ്പെട്ടു. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും യോജിച്ചു ദൈവോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൂടെ തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്ക് വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ആർപ്രാർത്ഥൻ ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെട്ടു വന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ. അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിൽ നൽകുന്നുണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖദേശ നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതാകെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാവുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോടുകൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായും നീക്കം വരുന്നത് തേജസ്സോടുകൂടിയതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്ധം ഇസ്രായേൽ മക്കൾക്കാണാതോന്നും മോശ മുഖത്ത് മൂടുപടവിട്ടതുപോലെയല്ല. എന്നാൽ അവരുടെ മനസ്സ് കഴിവപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നേയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയത് മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുമാരായി. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടായാൽ ഞങ്ങൾ അധീര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നത്. ദൈവ പ്രതിമയായി ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തുയേശുവിനെ കർത്താവെന്ന് ഞങ്ങളെയും യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിപ്പോയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മറ്റു ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു ദിവസം മരണത്തെ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നെഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സഹരവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്ന ഒടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ സത്യം നിത്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമിക ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞാൻ ഇറങ്ങിക്കൊണ്ടല്ല, ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടത്തിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല, മത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞാൻ ഇറങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെയാകിയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരമിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരമിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനാൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത സകല നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെ കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിന് ബോധമുള്ളവരെന്ന് വരികിൽ നിങ്ങൾക്കുമാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കരുണബോധൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരവേൽപ്പിച്ചു ഇരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളി യക്ഷാധിസുഖത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവനരുൾ ചെയ്തുവല്ലോ. ഇപ്പോഴാകുന്നു പ്രഭാസകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ചെയ്തു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും മലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാവര അവമാനങ്ങളും ദുഷ്കൃതി സൽകൃത്യങ്ങളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ ആരുമറിയാത്തവരെന്ന് എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നവരെങ്കിലും കൊല്ലപ്പെടാത്തവർ, ദുഃഖിക്കുന്നവരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരില്ലെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. അല്ലയോ കുരിന്തരെ, ഞങ്ങളുടെ വായി നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്ര ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിക്കും. ഞാൻ മക്കളോട് എന്ന പോലെ നിങ്ങളെയോട് പറയുന്നു, നിങ്ങൾ അവിശ്വാസികളോടെ ഇണയല്ലോ വിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ വിചാർച്ച, വെളിച്ചത്തിനും ഇരുളോ എന്തോ ഒരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൂരക്രമല്ല, വിശ്വാസിക്ക് അവിശ്വാസികമായ എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ ഒക്കെയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് ഏർപ്പെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലും ആത്മാവിലും സകല കൽമഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവീൻ. ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരെയും കെടുത്തിയിട്ടില്ല, ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടില്ല. കുറ്റം വിരിപ്പാനല്ല ഞാൻ ഇത് പറയുന്നത്, ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളോട് എനിക്ക് പ്രാഗല്ഭ്യം വലുത്, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പ്രശംസ വലുത്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സകല കഷ്ടതയിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മെക്കദോനിയയിലെത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിന് ഒട്ടും സുഖമല്ല. എല്ലാ വിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത്. പ്രതിയുദ്ധം, അകത്ത് ഭയം, എങ്കിലും വലിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ക്രിസ്തുവിനെ വരുവാൻ അവനെ ആശ്വസിപ്പിച്ച അവന്റെ വരവിനാൽ മാത്രമല്ല അവനെ നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്തിലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. ഞങ്ങൾക്കും ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതവണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ദൈവ ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാരെന്ന് എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല, അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതെന്ന് തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തിത്തോസിന്റെ മനസ്സിന് നിങ്ങളെല്ലാവരും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. അവനോട് നിങ്ങളെ കുറിച്ച് പലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലജ്ജിച്ചു പോയിട്ടല്ല. ഞങ്ങൾ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്ന് അവനെ ഭയത്തോടും ഗർവയോടും കൈക്കൊണ്ടതിൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. സഹോദരന്മാരെ, മെക്കുതുവിന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യവും കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തിയുള്ളതുപോലെയും പ്രാപ്തിക്ക് മീതയും സ്വമേധമായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല. അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനും ഒന്നാത്തവണ്ണം ഞങ്ങൾക്ക് മേൽപ്പിച്ച് അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞാൻ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധാർമ്മിക കാര്യത്തിലും മുന്തി വരുവേൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൽ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാനിതിൽ എന്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല താല്പര്യപ്പെടുവാനും ഒരു ആണ്ട് മുമ്പേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താല്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്ക് തക്കവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പീൻ. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരണമെന്നല്ല, സമത്വം വേണമെന്നത്രേ. സമത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവനേറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അവൻ അപേക്ഷ കൈക്കൊണ്ടു എന്ന് മാത്രമല്ല അത്യുത്സാഹിയാൽ സ്വമേധമായി നിങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അവനോടുകൂടി ഒരു സഹോദരനെയും അയച്ചിരിക്കുന്നു. സുവിശേഷ സംബന്ധമായുള്ള അവന്റെ പുകഴ്ച സകല സഭകളിലും പരന്നിരിക്കുന്നു. അത്രയുമല്ല, കർത്താവിന്റെ മഹത്വത്തിനായി നമ്മുടെ മനസ്സൊരുക്കം കാണിപ്പാനും ഞങ്ങളുടെ ശുശ്രൂഷയാൽ നടക്കുന്ന ഈ ധർമ്മകാര്യത്തിൽ അവൻ ഞങ്ങൾക്ക് കൂട്ടുയാത്രക്കാരനായി സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനുമാകുന്നു. ഞങ്ങൾ നടത്തിവരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു. ഞങ്ങൾ പലതിലും പലപ്പോഴും ശോധന ചെയ്ത് ഉത്സാഹിക്കായി കണ്ട് ഇപ്പോഴോ തനിക്ക് നിങ്ങളെ കുറിച്ച് ധൈര്യം പെരുകിയാൽ അത്യുത്സാഹമായിരിക്കുന്നു. നമ്മുടെ സഹോദരനെയും അവരോടുകൂടെ അയച്ചിരിക്കുന്നു. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകുലദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. ആകയാൽ നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളെ ചൊല്ലി ഞങ്ങൾ പറയുന്ന പ്രശംസയ്ക്കും ഒത്ത ദൃഷ്ടാന്തം സഭകൾക്കാകെ അവർക്ക് കാണിച്ചു കൊടുപ്പേൻ. വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദിവ്യശേഖരത്തെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ. അഖായ ഈരാണ്ട് മുതൽ ഒരുക്കിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് മക്കുതിന്നോട് പ്രശംസിച്ചു വരുന്ന നിങ്ങളുടെ മനസ്സൊരുക്കം ഞാൻ അറിയുന്നു. നിങ്ങളുടെ എരിവ് മിക്കവർക്കും ഉത്സാഹകാരണമായി തീർന്നിരിക്കുന്നു. നിങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയുന്ന പ്രശംസ ഈ കാര്യത്തിൽ വ്യക്തമാകാതെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതിന് തന്നെ ഞാൻ സകല സഹോദരന്മാരെ അയച്ചത്. അല്ലെങ്കിൽ പക്ഷേ മക്കുതിന്നിയർ എന്നോടുകൂടെ വരികയും നിങ്ങളെ ഒരുങ്ങാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളെന്നല്ല ഞങ്ങൾ തന്നെ ഈ അതിധൈര്യം നിമിത്തം ലജ്ജിച്ചു പോകുമല്ലോ. ആകയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾക്ക് മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം മുമ്പുകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യം എന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയും പെരുകി വരുമാറും നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. അവൻ വാരി വിതരി തിരുത്തിരുമാർ കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്ത് ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിരയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഉദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നരാകും. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുമെന്നല്ലാതെ ദൈവത്തിന് അരവതി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധതയേതുമായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച അനുസരണം നിമിത്തം അവരോടും എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ അധികാരം നിമിത്തവും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങൾക്ക് ലഭിച്ച അതിമഹത്തായ ദൈവകൃപ നിമിത്തം അവർ നിങ്ങളെ കാണാൻ വാഞ്ചിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന്റെ സ്തോത്രം. ദൈവമേശു എനിക്ക് യോഗ്യമാകുന്നു. പാറക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദൂതർന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലെ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുവിനു വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളെ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ദുരതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം നമുക്ക് ആരംഭിച്ച് ദൈവസന്നിധിയിൽ ചിലവിടുവാൻ, ശരീരം കൊണ്ട് വ്യത്യസ്ത തലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ഒരേ ലക്ഷ്യബോധത്തോടുകൂടി സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കിയതിൽ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കാൻ ലഭ്യമാകുന്ന ഓരോ നിമിഷങ്ങളും ദൈവഹിതപ്രകാരം ഉപയോഗപ്പെടുത്താനുള്ള ആരോഗ്യവും ആയുസ്സും നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിനെ നേർത്ത് നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹത്തോട് ഓർക്കുന്നു. പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ സ്നേഹിതരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ കൂട്ടായ്മ ഒരു ധന്യമായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നേതൃത്വം നൽകുന്ന വന്യ മാമനച്ചൻ, വന്യ വി സി വർഗീസച്ചൻ, ഐസക്കച്ചൻ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴെ സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഒരു പഴയ ഗീതം ദൈവമാ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം, നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
ഞാനനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ അനാഥനായി എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി, അന്നോ ഞാൻ അന്യനായ അനാഥനായി, എന്നാൽ ഇന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല, എൻ ജീവൻ പോയെന്നാലും എനിക്കതിൽ ഭാരമില്ല, എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ, എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടമാനിന്ദിക്കും, നിത്യതയോർത്തിടുമ്പോ എൻ ഹൃത്തടമാനന്ദിക്കും. സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു, സ്വർഗീയ സന്തോഷ ജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
ഒക്കെ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യമതിലെന്ന നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വായൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ ഭർത്താവെ ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ ഭർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ഞങ്ങളുടെ ഭർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേൻ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവിയുടെ അടിയാരോട് തന്നെ നിനശ്വരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ വടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ഭർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യുദ്ധമുള്ള വിന്യാമർത്ഥം അറിയുമേ തമ്പുരാന്റെ അമ്മ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തിരുവനമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാധിക്കുമോ ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ജാതിനെ ഇടപാടന്മാർ പിറതുറന്നു തരണമേ. ഞങ്ങളുടെ മുട്ടു തീർക്കുവാൻ നിന്റെ നന്മകൾ ഞങ്ങൾക്ക് ഒഴുക്കി തരണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കങ്ങളെയും ഭിന്നതകളെയും നിന്റെ നിരപ്പം സമാധാനം ദൈവോടും കൂടി സ്നേഹവും ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമാറാകണമേ. ശത്രുവായ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരുണയോടെ മറച്ചുകൊള്ളണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ കർത്താവേ, നീ ഞങ്ങളെ യുദ്ധത്തിൽ ജയം നൽകുന്നവനും ഞങ്ങളുടെ കുറ്റങ്ങളെ മറച്ചുകൊള്ളുന്നവനുമായിരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവനും ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുന്നവനും ഞങ്ങളുടെ പാപവികാരങ്ങളെ നീക്കിക്കളയുന്നവനും ആയിരിക്കുമാറാകണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഓടിച്ചു കളയണമേ. ഞങ്ങൾ ഭയപ്പെടുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്ക് കീഴ്പ്പെടുന്നവരെ അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കുകയും ചെയ്യണമേ. അതേ മാതാവായ മറിയാമിന്റെയും നിന്നെ ഇഷ്ടപ്പെടുന്നതായ സകല വിശുദ്ധവാന്മാരുടെയും നിവ്യന്മാരുടെയും സ്നേഹന്മാരുടെയും സഹോദരന്മാരുടെയും മോദയന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.
ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വീണ്ടും ഈ അനുഗ്രഹീതമായ ബുധനാഴ്ച നമുക്ക് സംഗമിക്കുവാൻ ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിലെ പങ്കാളികളാകാൻ വേണ്ട കൃപ ഉയരങ്ങളിൽ നിന്ന് ലഭ്യമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന ആളുകൾ ദയവായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് അത് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മറ്റ് കേൾവിക്കാർക്ക് അതൊരു തടസ്സമായിട്ട് പ്രയാസമായിട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് ദയവായിട്ട് മ്യൂട്ട് ചെയ്ത് ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടുകൂടി ഒരുക്കത്തോടുകൂടി സംബന്ധിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ലോകം വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി മുന്നോട്ട് പോകുന്നു. അനുനിമിഷം രോഗം മൂലമാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാണെങ്കിലും മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നിരന്തരം വാർത്തകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എങ്കിലും നമുക്ക് പ്രത്യാശയുള്ളത് ശാന്തമായി ദൈവസന്നിധിയിലായിരിക്കാനും പ്രയാസങ്ങളെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ വലിയ കരുത്തിനെ ഓർത്ത് നമുക്ക് ഭക്തിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുന്നവനെ ദൈവം ശ്രദ്ധിക്കുന്നു, ദൈവം മാനിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ സകല ശക്തിയെയും ഒരേ സമയത്ത് നിയന്ത്രിക്കുമ്പോഴും ഈ എളിയവനും വെറും പൂഴിയുമായ ഞാൻ ഒരു കോണിൽ നിന്ന് ഉയരങ്ങളിലേക്ക് നയനങ്ങളെ നോക്കി പിതാവാം ദൈവത്തോട് വറയാർന്ന ഹൃദയത്തോടെ കണ്ണുനീര് സമർപ്പിക്കുമ്പോഴ് ഈ പ്രപഞ്ചത്തെ ഒരേ സമയത്ത് നിയന്ത്രിക്കുന്നതിന്റെ മധ്യത്തിലും ഈ പൂഴിയായ എന്നെ ഓർക്കുവാനും എന്നെ കേൾക്കുവാനും എന്റെ അപ്പന് മനസ്സാകുന്നു എന്നുള്ളതാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഘടകം. ഒരുപക്ഷെ ആ ഒരു ബന്ധം അനുനിമിഷം നമ്മൾ കാത്തു സൂക്ഷിക്കും തോറും ആ കരുതലും കരുണയും അത് ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങൾ അനവധിയാണെങ്കിലും അത് തളർന്നു പോകാതെ താഴെ വീഴാതെ തന്റെ ബലമുള്ള ഭുജങ്ങളിൽ നമ്മുടെ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, യഹോവ ഭക്തനെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവിൽ അവൻ കേൾക്കുമ്പോൾ, ഞാൻ വിളിക്കുമ്പോൾ അവൻ കേൾക്കുന്നു. നമ്മളൊക്കെ ദൈവത്തിന്റെ ഭക്തന്മാരും ഭക്തരായിട്ടും ജീവിപ്പാൻ ആ വിളി കേട്ട് മുന്നോട്ട് പോകാനൊക്കെ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആദിമ സഭയില് ദൈവസന്നിധിയിലുള്ള വിശ്വാസം പൂർണ്ണമായി പ്രകടിപ്പിച്ച ഹൃദയത്തിനുള്ളിൽ കാണിച്ച അതിശ്രേഷ്ഠ സഹതായ മാർ കുറിയാക്കി സഹതായെയും അമ്മയായ പ്രിയ യൂലിസിയെയും ദൈവസന്നിധിയിൽ ഓർക്കുന്ന ഒരു ദിനമായിട്ടാണ് സഭ ഈ ദിവസത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. മാർ കുറിയാക്കി സഹതായുടെ നാമധേയത്തിൽ അനേകം പള്ളികളുണ്ട്, ദേറാകളുണ്ട്. അനേക ആളുകള് വിശ്വാസത്തോടുകൂടി ദൈവത്തെ അറിയുവാനും ദൈവവാദയിൽ മുന്നേറുവാനും ഒക്കെ പ്രചോദനമായതിന്റെ പിന്നിൽ കുര്യാക്കോ സഹതായുടെ വിശ്വാസവും താൻ ജീവിതത്തിൽ കാണിച്ച രക്തസാക്ഷിത്വ മരണവും ഒക്കെ സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു ശക്തി തന്നെയാണ്. അതുകൊണ്ട് ഇന്നും പരിശുദ്ധ സഭയിൽ ആ ശ്രേഷ്ഠ സഹതായുടെ ഓർമ്മ ശ്രദ്ധേയമായിട്ട് കൊണ്ടാടുന്നു. അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിയന്നിയ യൂലിയോസ് തിരുമനസ്സുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്. തിരുമനസ്സുകൊണ്ട് പ്രസംഗത്തിന് ശേഷം അല്പസമയം ഒരുപക്ഷെ മാർ കുര്യാക്കോസ് സഹതായുടെ അനുഭവങ്ങളെ പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾക്ക് ഇന്ന് മനസ്സിലാകുവാൻ തക്കവണ്ണം തിരുവേണി സംസാരിക്കുന്നതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇന്ന് പ്രസംഗത്തിന് മറ്റേ ആരും ലഭ്യമാകാതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പല അച്ഛന്മാരെ ക്ഷണിച്ചെങ്കിലും പലർക്ക് ചില അസൗകര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ആരെയും കിട്ടിയില്ല. അതുകൊണ്ട് ബലഹീനനായ ഞാൻ തന്നെ ഇന്നത്തെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് സുപരിചിതമായ ഒരു ഗീതം ദൈവം സമർപ്പിച്ച് തിരുവചനത്തിൽ നിന്ന് ധ്യാനം പ്രവഹിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ ഗീതം. സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ ഗീതം.
ശ്രീയേശു നാമം ആദിശയ നാമം ഏഴയെനിക്കിൻപനാമം. ശ്രീയേശു നാമം ആദിശയ നാമം ഏഴയെനിക്കിൻപനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്മേൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഇന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഇന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരു മുമ്പിൽ പല്ലവസമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരു മുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴയെനിക്കിമ്പനാമം. ഭൂതബാധിതർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം. കുരുടർക്കും മുടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതലും നൽകും നാമം. ശ്രീയേശുനാമം ആദിശയനാമം ഏഴയെനിക്കിമ്പനാമം. നീതിയോടെ രാജ്യഭാരമേൽക്കാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നാടുവഴികളാം തന്റെ ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമോ. നാടുവാഴി കേളാം തന്റെ ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീയേശുനാമം ആദിശയനാമം ഏഴയെനിക്കിമ്പനാമോ.
ശ്രീയേശുനാമം
സ്ത്രീയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാണ്ട് ഞാൻ പാടിക്കഴിഞ്ഞപ്പോഴ് വീണ്ടും അതിനോട് ചേർത്ത് പാടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്ന ആത്മാർത്ഥതയും ആ ഒരു താല്പര്യവും അതിൽ സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ പാട്ട് കേൾക്കുന്നതിൽ അതിലും എനിക്ക് സന്തോഷമാണ്. പിന്നെ നമുക്കറിയാമല്ലോ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പാട്ട് പാടുമ്പോൾ ചില അസൗകര്യം ഉള്ളതുകൊണ്ടാണ് എല്ലാവരെയും ചേർത്ത് പലപ്പോഴും നമുക്ക് പാട്ട് ഇതിനകത്ത് പാട്ട് പാടാനും മറ്റു കാര്യങ്ങൾ സാധിക്കാതെ പോകുന്നത്. പല സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ഒരേപോലുള്ള ശബ്ദം കാഴ്ചക്കാർക്ക് ലഭ്യമാകാത്തതുകൊണ്ട്. എങ്കിലും നിങ്ങളുടെ ആ സമർപ്പണത്തിനും നിങ്ങളുടെ ആ നല്ല മനസ്സിനും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ആമുഖമായിട്ട് അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ തിരുവചന ധ്യാനം നിർവഹിക്കാൻ സൗകര്യപ്രദമായി മറ്റാവരെയും ലഭ്യമായില്ല. രണ്ട് മൂന്നാല് വൈദികരോടൊക്കെ ചോദിച്ചെങ്കിലും അവർക്കൊക്കെ പല സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വളരെ ചെറിയൊരു ചിന്ത. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെയോ ഒരു പ്രാർത്ഥനയിൽ വേദോസം വായിച്ച സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, ലഘനമായ വിഷയമൊന്നും അല്ലെങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം ചിന്തിക്കേണ്ട ഒരു ചെറിയ, നമുക്കൊക്കെ അറിയാമല്ലോ നമ്മൾ ബോധവാന്മാരാകാത്ത ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുക. നമുക്കറിയാം നമ്മുടെ കർത്താവ് തന്റെ പരിശുദ്ധ ശുശ്രൂഷയില് ഏറ്റവും പ്രസിദ്ധമായ പ്രസംഗങ്ങളില് അല്ലെങ്കിൽ ചിന്തകളിലൊന്നാണ് ദ സർമ്മൺ ഓൺ ദ മൗണ്ട് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് താൻ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ. ഒരുപക്ഷെ ലോകത്തിലെ ക്രൈസ്തവ ജാതികളെ മാത്രമല്ല, നാനാജാതി മതത്തിൽപ്പെട്ട ആളുകളെ പോലും ഈ ഭാഗങ്ങളൊക്കെ വായിച്ച് അവർ ക്രിസ്തുവിന്റെ മാർഗത്തെ പിൻപറ്റാൻ, വെറുതെ പിൻപറ്റി അല്ല, ഹൃദയം കൊണ്ട് പിൻപറ്റി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പോലും പ്രേരിതമായതിന്റെ പിന്നിൽ പർവ്വതത്തിന് മുകളിൽ താൻ നടത്തിയ പ്രസംഗങ്ങളും അതിന്റെ ആശയങ്ങളും വളരെ ശക്തമായിട്ട് ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെയൊക്കെ അത് സ്വാധീനിക്കുന്നുണ്ട്. ഒരുപക്ഷെ നന്മയിൽ ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്രചോദനം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ലഭ്യമാകുന്നതിന്റെ പിന്നിൽ നമ്മുടെ കർത്താവ് മലയുടെ മുകളിൽ നടത്തിയ പ്രസംഗത്തിന്റെ ആ ഭാഗം ഇച്ചിരൊക്കെ ധ്യാനിച്ചിട്ടുള്ള മനുഷ്യരെ അവരുടെ ചുവടുകൾ നന്മയിൽ വെക്കാൻ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിനകത്ത് ഒരു വാക്യം ഒരുപക്ഷെ അത് കേൾക്കുമ്പം നമുക്ക് വലിയ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി അല്ലെന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷെ നാനും എന്നെയും നിങ്ങളെയും ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും വളരെ ബന്ധപ്പെട്ട വളരെ സ്വാധീനിക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുന്നത്. നമുക്ക് ഒത്തിരി കേട്ടിട്ടുള്ളതും ഒരുപാട് പ്രസംഗം കേട്ടിട്ടുള്ളതുമായ ഭാഗമായതുകൊണ്ട് വലിയ ഗഹനമായ ചിന്തയൊന്നുമില്ല. നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഈ ഭാഗം ഒരു പുനർവിചിന്തനയ്ക്ക് മാത്രം വിധേയമാക്കിക്കൊണ്ട് ഞാൻ ഈ ഭാഗം ഉദ്ധരിക്കുന്നു മാത്രമേ ഉള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നവന് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിനക്ക് കരടെടുത്ത് കളയുവാൻ വെടിപ്പായി കാണും. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വേദഭാഗമായത് നമ്മുടെ ആരാധനയിലൊക്കെ നിരന്തരം പലപ്പോഴുമൊക്കെ എവൻജോലിയൻ ഭാഗമായിട്ട് ഈ ഭാഗം നമ്മൾ ഉദ്ധരിക്കാറുമുണ്ട് പിതാക്കന്മാരൊക്കെ. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ അനവധി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തെ പറ്റി ധൈര്യമായിട്ട് വീണ്ടും പറയാം. ഇത് ഈ വിഷയം നമ്മൾ കേൾക്കുന്നു എന്നുള്ളതല്ലാതെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അധികം ഈ വിഷയം സ്വാധീനിക്കാറില്ല, അല്ലെങ്കിൽ അത് ആ സ്വാധീനിക്കുന്നത് തന്നെ അത് പല ലെവലിലാണെന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഇന്നും ഈ ചിന്തയുടെ പ്രസക്തി നിലനിൽക്കുന്നത്. എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും കർത്താവ് പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും അതിനെന്നുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും അത് ഓരോ അതാത് സമൂഹത്തിന്റെ അവസ്ഥയെ വളരെ സാരമായി അത് ചിന്തിപ്പിക്കുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ അളന്നു കിട്ടും. പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കാൻ മടിയില്ലാത്ത മനുഷ്യരാണല്ലോ. ഈ വിധിക്കുക എന്ന് പറയുന്ന പദത്തിന്റെ ഒരു വള്ളി മാറ്റിയാൽ മതി, അത് വധിക്കുക എന്നാകും. ഈ തെറ്റായ വിധിയൊക്കെ വാസ്തവത്തിൽ ഫലം കണ്ടെത്തപ്പെടുന്നത് ഈ വധന വധത്തിലാണ്. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ ആരെയെങ്കിലും വിധിക്കുമ്പോൾ വിധിക്കപ്പെടുന്ന ആളിലേക്ക് നമ്മുടെ വിധി ചെല്ലുമ്പോഴത്തേക്ക് ആ വള്ളി പോയിട്ടാണ് ചെല്ലുന്നത്. കാരണം അവർ വധിക്കപ്പെടുക ചെയ്യുന്നത് സമൂഹത്തിലും അവരുടെ ശരീരം കൊണ്ട് അവർ മരണപ്പെട്ടില്ലെങ്കിലും അവരുടെ മനസ്സുകൊണ്ടും അവരുടെ ആത്മാവ് കൊണ്ടും തളരുകയാണ് പലരും. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിൽ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിലെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഗൗരവമായി സ്വാധീനിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈ ക്യാൻസറൊക്കെ രോഗമായിട്ടില്ല, കൊറോണയൊക്കെ വലിയ രോഗമായിട്ടാണ് അവർ ഭയപ്പെടുന്നത്. അതിനേക്കാൾ വലിയ രോഗമാണ് ഇത്തരം രീതിയിലുള്ള വ്യാപകമായി നടക്കുന്ന രോഗം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പാപങ്ങളുടെ പ്രതിക്കൂട്ടിൽ ആക്കുന്നത് വ്യഭിചാരമോ മോഷണമോ മദ്യപാനമോ ഒക്കെയാ. ഇതൊന്നും പാപമല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇത് പാപങ്ങളൊക്കെ തന്നെയാ. പക്ഷെ ഈ പാപം ചെയ്ത മനുഷ്യരോടൊക്കെ കർത്താവിന്റെ സവിവരം നമുക്കറിയാം. നെഞ്ചോട് ചേർത്ത് പിടിച്ച് മകനെ മകളെ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും നന്മയുടെ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുകയും അവർക്ക് പുതിയൊരു മാർഗം തുടക്കി അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ വിധിക്കാൻ മാത്രം നടക്കുന്ന മനുഷ്യരെ നമുക്കറിയാലോ അത് ഏത് തരത്തിലുള്ള മനുഷ്യരാണ്. യഹൂദന്മാരും പരീശന്മാരുടെ ഒക്കെ ഒരു ധാരണ നോക്കുമ്പോൾ ഇവരെയൊക്കെ വളരെ വളരെ കർക്കശമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് കർത്താവ് ശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പ് നമ്മൾ കണ്ട പാപങ്ങളെക്കാൾ വളരെ ഗൗരവമേറിയ പാപമാണ് ഇതെന്നുള്ളത്, മറ്റുള്ളവരെ വിധിക്കുന്നതും മറ്റുള്ളവരെ തളർത്തുന്നതും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പല സ്ഥലങ്ങളിൽ നമുക്കറിയാം ഞാൻ ഈ എന്തിനാണ് ഈ ചിന്ത എടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ ഇന്നത്തെ സമൂഹത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന നമ്മൾക്ക് ദൈവരാജ്യ പ്രവേശനത്തിനും ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥയ്ക്ക് നമ്മളെ പിന്തിരിപ്പിക്കുന്ന, നാം അറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന വലിയൊരു പാപമായത്. അതുകൊണ്ട് ഈ ഒരു പാപത്തെപ്പറ്റി ഞാനും നിങ്ങളും സഭാപിതാക്കന്മാരും എല്ലാവരും ബോധവാന്മാരാകണം എന്നുള്ളത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വെക്കാനായിട്ട് ഞാൻ ഈ ഭാഗം പറയുന്നത് മാത്രമേ ഉള്ളൂ. വേദവസത്തിൽ പല സ്ഥലങ്ങളില് പല ശ്രദ്ധേയരായ ആളുകളും ഈ വിധിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാം പരിശുദ്ധ പൗലോസിലെ റോമർ കെഴുതി ലേഖനം 14 അധ്യായം നമ്മൾ വായിക്കുമ്പോഴോ വായിക്കുന്നുണ്ട്, മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാനോടെ നീ ആര്? അവൻ നിലനിൽക്കുന്നതോ അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ, അവൻ നിൽക്കുന്നതാനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാനായിട്ട് നീ ആര്? കാരണം ഓരോരുത്തരും ദൈവത്തിന്റെ ദാസന്മാരാ. ആ ദൈവത്തിന്റെ ദാസന്മാരെ വിധിക്കാനുള്ള യോഗ്യത നിനക്കല്ല, അവനെ മെനഞ്ഞവൻ തന്നെ അവനെ വിധിച്ചോളും. അതുപോലെ തന്നെ 14 അധ്യായം റോമറുടെ ലേഖനം തുടർന്ന് വായിക്കുന്നത്, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരൻ ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. പലപ്പോഴും നമ്മൾ വിധിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രതിഫലമാണ് പറയുന്നത്. എന്താണ്? സഹോദരൻ ഇടർച്ചയോ തടങ്ങലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. ഒരുത്തിനെതിരെ നമ്മൾ വിധിക്കുമ്പോൾ അത് വാസ്തവത്തിൽ അവന് ഇടർച്ച ഉണ്ടാകുന്നു, അവന്റെ ജീവിതത്തിന് തടങ്ങലുണ്ടാകുന്നു എന്ന് പൗലോസ്ലിക നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുപോലെ പരിശുദ്ധനായ പൗലോസ്ലിക കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 4-5 വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും, അന്ന് ഓരോരുത്തർ ദൈവത്തെങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ഇവിടെ പൗലോസ്ലിക ഓർപ്പിക്കുകയാണ്, ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ വിധിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. കർത്താവ് വരുവോളം ആരെയും വിധിക്കരുത്, വിധിക്കാനുള്ള അവകാശം കർത്താവിന് മാത്രമാണ്. അവൻ ഇരുട്ടത്തൊട്ടത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ആ ചുമതല ദൈവത്തിന് മാത്രമുള്ളതാണ് നമ്മൾ ഓർപ്പിക്കുന്നു. പിന്നെ യാക്കോബിന്റെ ലേഖനം പുസ്തകം 12:4 12 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണകർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ, കൂട്ടുകാരനെ വിധിപ്പാനായിട്ട് നീ ആര്? ഈ ഭാഗമൊക്കെ ഞാൻ ഉദ്ധരിച്ചു തന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെയും വിധിക്കാനോ ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്താനോ ഉള്ള അവകാശം മനുഷ്യനില്ല, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നാം ആ ചുമതല ഏറ്റെടുക്കുമ്പോൾ നാം എവിടെയോ ദൈവമാകാനുള്ള ഒരു ശ്രമം, ആ ശ്രമം പലപ്പോഴും ആത്മീയ ജീവിതത്തിന്റെ പരാജയത്തിന്റെ അഗാധതയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്നുള്ള ഒരു സൂചന നൽകാനായിട്ട് ഈ ഭാഗം ഞാൻ വായിക്കുക, ഈ ഭാഗം അല്ലെങ്കിൽ ഒരു ഒരു ചിന്ത ഞാൻ ഉദ്ധരിച്ചത് മാത്രം. പ്രത്യേകിച്ച് പരിശുദ്ധനായ പൗലോസ്ലിക റോമർ കെഴുതി ലേഖനം 2 അധ്യായം ഞാനത് വായിച്ച സമയം കളയുന്നില്ല, ആ ഭാഗം വായിക്കുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടി പൗലോസ്ലിക ഓർപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനായുള്ളവേ നിങ്ങൾക്ക് പ്രതിവാദം പറവാനില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു, വിധിക്കുന്ന നീ തന്നെ അത് പ്രവർത്തിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് പരിശുദ്ധനായ പൗലോസ്ലികായും വളരെ കർശനമായിട്ട് എല്ലാ വേദപുസ്തകത്തിലെ മിക്കവാറും എല്ലാ അധ്യായങ്ങളിലും ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചില കർശന നിർദ്ദേശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിലും യാക്കോബ് നമ്മുടെ കർത്താവിനെ കേട്ടുകൊണ്ട് യാക്കോബ് സ്ലിഹായും അതുപോലെ തന്നെ പൗലോസ് സ്ലിഹായുമാണ് ഈ ഒരു വിഷയത്തെ പറ്റി മനുഷ്യനെ കൂടുതൽ ചിന്തിപ്പിക്കുന്നതും അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും. വാസ്തവത്തിൽ രണ്ട് തലത്തിലുള്ള ജഡ്ജ്മെന്റ്, തെറ്റായ ജഡ്ജ്മെന്റ് സമൂഹത്തിലുണ്ട്. ഒന്ന്, നമ്മൾ ഡയറക്റ്റ് വിധി നമ്മൾ പലരും നടത്താറുണ്ട്. രണ്ടാമത്, പലരുടെ വിധി നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൽ വളരെ അപകടം പിടിച്ച ഒരു പ്രശ്നമാണ്. നമ്മൾ ആരെ ഡയറക്റ്റായിട്ട് നമ്മൾ വിധിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ നോക്കിക്കൊണ്ട് അവനെ തെറ്റായ രീതിയിൽ കുറ്റം വിധിക്കുമ്പോൾ അവന്റെ മാനസിക അവസ്ഥ എന്തെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ഒരാളെ തളർത്തി കളയുന്നത്. പലപ്പോഴും നമ്മൾ ഒരാളെ വിധിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതില് ഒരാളെ തന്നെ മൊത്തത്തിൽ തളർത്തി കളയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് രണ്ടാമതായിട്ട് ഷെയറിംഗ് ജഡ്ജ്മെന്റ്. പലപ്പോഴും ഈ നമ്മൾ വിധി ഷെയർ ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ പറ്റി നമ്മൾ പറയുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണെന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാം. ഒരു സംഗതി കിട്ടുമ്പോഴത്തേക്ക് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കെന്നാ, പക്ഷെ നമ്മളത് ഒരു തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ആ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മാനസിക പോരായ്മയുണ്ട്. ആ പോരായ്മ എടുത്തു കാണിക്കുക. ആ പോരായ്മയാണ് എടുത്തു കാണിക്കുന്നത്. ഒരുപക്ഷെ അത് എത്രയോ ആളുകളെ മാനസികമായിട്ട് തളർത്തുകയും മാനസികമായിട്ട് പ്രയാസപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുമ്പ് പറഞ്ഞ പാപങ്ങളൊക്കെ പാപങ്ങളാണെങ്കിലും അതൊക്കെ ദൈവസന്നിധിയിൽ ഒരു കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയാവുന്നതാണ്. പക്ഷേ മറ്റുള്ളവന്റെ കണ്ണുനീര് വീഴ്ത്തുന്നത് നമ്മളെ എത്ര കണ്ണുനീര് ഒഴിച്ചാലും ആ കണ്ണീര് നമുക്ക് മാറ്റിക്കളയാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ പാപത്തെപ്പറ്റി വളരെ ഗൌരവമായിട്ട് നമ്മുടെ കർത്താവ് തന്റെ മനുഷ്യാവര ശുശ്രൂഷയിലും അല്ലെങ്കിൽ തന്റെ ശിഷ്യന്മാരിൽ കൂടി ശിഷ്യന്മാരും അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹായും ഒക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ വിധി നിർണയിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഇന്ന് പല പത്രമാധ്യമങ്ങൾ. പണ്ടൊക്കെ നമുക്ക് മാധ്യമങ്ങളെ വിശ്വസിക്കാമായിരുന്നു. ഇന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വസ്തുക്കളായിട്ട് മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം പണം കൊടുത്താൽ ഏത് വാർത്തയും യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു ധാർമ്മിക ബോധവുമില്ലാതെ ധാർമ്മിക നീതിയുമില്ലാതെ പണത്തിന് വേണ്ടി മാത്രം. ഒരുപക്ഷെ ഞാൻ ഈ വാക്ക് പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം, എന്നെ ഒരു പുരോഹിതനെ ചേർന്ന വാക്കല്ലെങ്കിലും ഈ ഒരു അവസ്ഥയ്ക്ക് മറ്റ് അനുയോജ്യമായ പദമില്ലാത്തത് കൊണ്ട് പറയുന്നത് മാത്രമല്ല, ഒരു മാധ്യമ വ്യഭിചാരം എന്ന് പറയുന്ന ഒരു തലങ്ങളിലേക്ക് ഇന്ന് വാർത്തകൾ അധംപതിച്ചുകൊണ്ടിരിക്കുക. ആർക്ക് ആദ്യപിതാക്കന്മാരെ പറ്റിയും അല്ലെങ്കിൽ മറ്റ് ഏത് വിശ്വാസത്തിലുള്ള ആചാര്യന്മാരായിക്കോട്ടെ അവരെ പറ്റിയും ഒക്കെ അല്പമൊക്കെ കുറവുകൾ കാണും. പക്ഷെ ആ കുറവുകളെക്കാൾ അത് പർവ്വതീകരിച്ചുകൊണ്ട് പണം നേടുന്ന ഒരു തലങ്ങളിലേക്ക്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തെ എത്ര ദോഷകരമായിട്ട് അത് ബാധിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോഴത്തേക്ക് സാധാരണ ലെവലിൽ ജീവിക്കുന്ന മനുഷ്യരിൽ പോലും സംശയങ്ങൾ ഉളവാക്കുകയും അവരിൽ പോലും ദൈവത്തിലുള്ള വിശ്വാസമോ അല്ലെങ്കിൽ സാമൂഹിക ധാർമ്മിക മൂല്യങ്ങളുടെ മഹത്വവും ഒക്കെ നഷ്ടപ്പെട്ട് ആർക്ക് എന്തും ചെയ്യാം, അതിനുള്ള സ്വാധീനമുണ്ട് അല്ലെങ്കിൽ അതിന് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള ഒരു തെറ്റായ ദിശാബോധത്തിലേക്ക് വരും തലമുറകളെ നയിക്കുന്ന വളരെ അപകടകരമായ വളരെ ഗൗരവകരമായ ഒരു പാപമായിട്ടാണ് ഇന്നത്തെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും, ഞാനിത് പറയാൻ കാരണം ഒരുപക്ഷെ ഐസക്കത്തിന് ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുള്ള വിഷയമാണെങ്കിലും ഞാൻ പലപ്പോഴും കണ്ടുപിടിച്ച സംഗതിയുണ്ട്, നമ്മളൊരു ഫോൺ എടുത്തുകൊണ്ട് ഈ മെസ്സേജുകളൊക്കെ നോക്കുമ്പോൾ രണ്ടോ മൂന്നോ നന്മകളെ കാണത്തുള്ളൂ, പക്ഷെ ബാക്കി ഒരു പത്തിൽ ഏഴും കുറവുകളുടെയും തിന്മകളുടെയും പ്രചരണങ്ങളാണ് ഷെയറിംഗ് നടക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് സമൂഹത്തിൽ ഈ പറയുന്ന 10-7% ആളുകളും മാനസിക രോഗികളോ ഒന്നി മാനസിക രോഗികളോ അതല്ലെങ്കിൽ ഈ തിന്മ പ്രചരിപ്പിക്കുന്നതിൽ താല്പര്യമുള്ളവരോ? എപ്പോഴും തിന്മ പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ളവരാരാ? ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യരാ. ദൈവത്തിൽ നിന്ന് ദൈവത്തോട് അടുപ്പമുള്ള മനുഷ്യര് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തിന്മയല്ല നന്മകളാണ്. അതുകൊണ്ട് നമ്മള് നന്മ സുവിശേഷം പറയാൻ നിയോഗിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും ഒക്കെ. സുവിശേഷം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ വചനമാണ്, നല്ല വാക്കുകളാണ്, അത് പറയാൻ നിയോഗിക്കപ്പെട്ടവരാ. പക്ഷെ എത്ര നല്ല വാക്കുകളാണ് നമ്മൾ ഒരു ദിവസം ജീവിതത്തിൽ പറയുന്നത്! നമ്മൾ പറയുന്ന നല്ല വാക്കുകളെക്കാളിലും നമ്മൾ എത്രയോ മോശകരമായ വാക്കുകളാണ് പറയുക. ഈ ഷെയർ ചെയ്യുന്നതൊക്കെ പറയുന്നതിന് തുല്യമാണ്, സംശയമൊന്നുമില്ല എന്റെ അടുത്ത്. രണ്ടും പിന്നെ പറയുന്നതിനേക്കാൾ ഗൗരവമാനിക്ക് തോന്നുന്നു, പറയുന്ന ഒരാളെ കേൾക്കത്തുള്ളൂ. പക്ഷെ ഇത് പറ്റ ഇതൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് എത്രയോ പേരാ കാണുന്നത്. അപ്പം ഇതൊക്കെ ഏറ്റവും വലിയ പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറയാനായിട്ട് ഞാൻ രണ്ടു മൂന്ന് അക്കമിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ഉപസമരിക്കാം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ആ പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ സ്വയം നീതിമാന്മാര് എന്നുള്ള തലങ്ങളിലേക്ക്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതോളും അറിയാതെ ഞാൻ സ്വയം നീതിമാൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അത് നീതിമാനാകുന്നതല്ല എന്നൊരു തെറ്റായ ബോധങ്ങളിലേക്ക് നമ്മൾ മാറും. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ, അതുകൊണ്ടാണ് കർത്താവ് പരീശന്മാരോട് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ വിധിക്കരുത് വിധിക്കരുത് പറയാൻ കാരണമല്ല. കാരണം അങ്ങനെ മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ നീതിമാൻ എന്നൊരു ചിന്തയുണ്ടാവും, രൂപപ്പെടുകയും ആ ചിന്ത നമ്മുടെ ആത്മീയ അഹങ്കാരത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് ഭക്തിയില് വലിയൊരു പ്രശ്നമാണ്. ഈ ഭക്തിയിൽ തന്നെ ഈ വിഷയമുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ചില മനുഷ്യരെ കാണും, ഇപ്പൊ ഇത്തിരി കുറവുണ്ട്, മനുഷ്യനൊക്കെ ബോധം വെച്ചു തുടങ്ങി. പണ്ട് ചില മനുഷ്യരെ നീ രക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ചില മനുഷ്യരെ നമുക്കറിയാം. അത് ഭക്തിയുടെ ഒരു വിധിയെ തെറ്റായ വിധിയാണ് എന്ന് പറഞ്ഞാല്, നീ പഠിച്ചു വന്ന വിശ്വാസം ഒന്നുമല്ല, നീ ദൈവസന്നിധിയിൽ ഒന്നുമല്ല, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നിനക്ക് സ്വർഗരാജ്യത്തിൽ യാതൊരു അവകാശവും ഇല്ല, നിനക്കാകണമെങ്കിൽ, പക്ഷെ എനിക്കിതെല്ലാം ഉണ്ട്, നിനക്കാകണമെങ്കിൽ എന്നെ പോലെ ആകണം എന്നാ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ഈ പറയുന്ന മനുഷ്യരുടെ ജീവിതം ഒന്ന് വ്യക്തിപരമായിട്ട്, ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു വിധി തന്നെയാണ്, പക്ഷെ എങ്കിലും പറഞ്ഞു പോകാൻ പറയാതെ ഒരു കാര്യത്തിലല്ല, വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാൾ വലിയ വലിയ മെച്ചമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മള് നമുക്കറിയാമല്ലോ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് പത്രം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് കൂടത്തായ ജോളി, കൊലപാതക വേഴ്, അല്ലെങ്കിൽ പിന്നെ സ്വപ്ന, ഇപ്പൊ സ്വപ്നയാണല്ലോ താരം, സ്വപ്നയുടെ പത്രവാർത്ത എന്താണ്, മുഖ്യമന്ത്രിയെ പറ്റിച്ചു, അവരെ പറ്റിച്ചു, സ്വർണം കടത്തി, 3 കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ വാർത്ത. നോക്കുമ്പോ ദൈവം ഞാൻ ഒന്ന് തന്നെ കിട്ടി, അത് തന്നെ വേണ്ടാന്ന് വെച്ചിരുന്ന. ഇങ്ങനെ നമ്മൾ സ്വയം അല്ലേ, ഞാൻ പിന്നെ കൊലപാതകം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ഇരുന്നുകൊണ്ടോ ഇതിനേക്കാളൊക്കെ ഞാൻ എത്രയോ വിശുദ്ധനാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്തോറും എവിടെയൊക്കെയോ നമ്മളിലും ചില പോരായ്മകൾ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് മനസ്സിലാകും. കാരണം നമ്മൾ സ്വയം നീതിമാൻ എന്നുള്ളൊരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ, ഈ അഹങ്കാരം തന്നെ ഒരു പക്ഷേ ദൈവമുമ്പാകെ മറ്റുള്ളവർ ചെയ്യുന്ന കൊലപാതകത്തിന് തുല്യമായിരിക്കാം നമ്മൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കുറവുകളെ ഗണ്യമാക്കാം, അതിന്റെ ഗൗരവത്തെ, അതിന്റെ സീരിയസ്നെസ്സിനെ പിന്നെ സീരിയസ് ആയിട്ട് കാണാതെ മറ്റുള്ളവരുടെ മാത്രം കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുള്ളതാണ്. അപ്പൊ ഇതിലെ ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ വിധിക്കുന്ന ആളുകള് എല്ലാം തികഞ്ഞ ആളുകളായിരിക്കണം. പക്ഷെ അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു അവസ്ഥ നമ്മളിലുണ്ടോ? നമ്മൾ ചില കാര്യങ്ങളിൽ പിന്നെ വിധിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരു പക്ഷെ വിധിക്കുന്നത് വ്യഭിചാരം ചെയ്യുന്ന ഒരാളെ ആയിരിക്കാം, പക്ഷെ എന്നിൽ മദ്യപാനമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പിന്നെ മറ്റാരെങ്കിലും ദുഷ്ടപ്രവർത്തി പറയുന്ന ഒരാളെ ആയിരിക്കാം, പക്ഷെ ഞാൻ കണ്ണുകൊണ്ട് എന്തുമാത്രം പാപം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരാളെ അയാളൊരു സ്പെസിഫിക് ചെയ്ത കുറവ് വെച്ചുകൊണ്ട് നമ്മൾ അവരെ വിധിക്കാനായിട്ടും ആ വിധി ലോകത്തോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരുപക്ഷെ ആ ചെയ്ത തെറ്റല്ലാത്ത ഞാനിത് മാത്രം തെറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും തികഞ്ഞവരാണെന്നുള്ള ഒരു ബോധം, ഒരു തെറ്റായ ബോധം, വിചാരമൊക്കെ നമുക്കറിയാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മളെ കൂടുതൽ ദൈവത്തിൽ നാട്ടും. മൂന്നാമതായിട്ട്, പലപ്പോഴും നമ്മുടെ വിധിയുടെ പ്രശ്നം, നമ്മുടെ വിധിയിൽ ഒരു ഒരു നല്ല നീതി ഉണ്ടാകാൻ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ വിധിയൊക്കെ നീതിയെ മറച്ചു വെച്ചുകൊണ്ടാണ്, യാഥാർത്ഥ്യത്തെ മറച്ചുകൊണ്ടാണ് നമ്മൾ ഒരാളെ ഒരു തെറ്റായ കാര്യം വിധിക്കുന്നത്. നമ്മൾ ഒരിക്കലും കണ്ടുകൊണ്ടല്ല, ആരെങ്കിലും നിങ്ങൾ കേട്ടുകൊണ്ടായിരിക്കാം. ആ കേട്ടുവരുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തം. അപ്പൊ നമ്മൾ ചെറിയ ഒരു പാപം ചെയ്ത് നമ്മൾ അവരെ വിധിക്കുമ്പോൾ ആ വിധി പടർന്ന് പന്തലിച്ചുകൊണ്ട് അതിന്റെ 10 പാപമായിട്ട് ആ ആളെ സമൂഹം കല്ലെറിയുന്ന തലങ്ങളിലേക്ക് നമ്മുടെ ഒരു തെറ്റായ ഷെയറിങ്ങിലോ അല്ലെങ്കിൽ വിചാരങ്ങളിൽ കൂടി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ദൈവസന്നിധിയിൽ ഏറ്റവും ദോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ നമ്മുടെ നീതിക്കൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ചില എനിക്കറിയാം, നമ്മൾ ഈ നമുക്ക് ഉദാഹരണം പറയാൻ ഒരു കാര്യം, നമ്മുടെ പള്ളിയിലാണല്ലോ, ഈ പള്ളിയിലൊക്കെ ചില പൊതുയോഗം നടക്കുമ്പോഴ് പലപ്പോഴും ആര് പറഞ്ഞു എന്നുള്ളതാ, അല്ലാതെ എന്ത് പറഞ്ഞു എന്നുള്ളതാണല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ന കാര്യം പറഞ്ഞതാരാ, അതെന്റെ അപ്പാവനാന്നായ, അമ്മാവനാന്ന് ശരിയാ, അല്ല എന്റെ കൂട്ടുകാരനാന്ന്, എന്റെ കൂട്ടുകാരനാന്ന് ശരിയാ, എന്നാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ പറഞ്ഞ അവൻ പറഞ്ഞ അത് ശരിയല്ല. അപ്പൊ നമ്മൾ മാറ്റർ തന്നെ പ്രത്യേകം കൊടുക്കുന്നത് ആര് പറഞ്ഞു എന്നുള്ളതാ. അപ്പം ഇതാണ് നമ്മുടെ വിധിയുടെ മറ്റൊരു അപകടം നിറഞ്ഞ സംഗതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ വിധിക്ക് ഒരു നീതിബോധമില്ലാത്ത വിധിയാണ് പലപ്പോഴും നടത്തുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ പറ്റി ഇഷ്ടമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ മോശം, ഇഷ്ടമുള്ള ആളുകൾ പറഞ്ഞാൽ അത് ശരി. ഇതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഈ നമ്മുടെ വിധിയില് നമ്മളിനി ഇപ്പൊ വലിയ ഇന്റർനാഷണൽ കാര്യമൊന്നും പറയണ്ട, ചിലപ്പോ ഞങ്ങളൊക്കെ വീടുകളിലൊക്കെ നമ്മൾ ഓർത്തേ ചില കാരണവന്മാര്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഈ ഒരു ഗ്ലാസ് ഇങ്ങനെ വെള്ളമെടുത്ത സമയത്ത് അറിയാതെ എന്റെ കൈ തൊട്ട് അത് പൊട്ടിപ്പോയി, താഴെവീട് പൊട്ടി. അപ്പൊ എന്റെ മോള് വന്ന് ചോദിച്ചു, പപ്പ പൊട്ടിച്ചുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പൊട്ടിച്ചാർന്നെ പപ്പ വീട് തിരിച്ചു പറിച്ചേനെ. എന്റെ ഉള്ളിലൊരു ചിരിയാ വന്നു, സത്യമാണ് വാസ്തവത്തിൽ അല്ലേ. ഈ പലപ്പോഴും നമ്മള് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല, അതേപോലെ നമ്മുടെ പിള്ളാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഇളക്കി മറിക്കും, നിന്നെ കണ്ണു കാണത്തില്ലായിരുന്നു, എന്താ നോക്കിക്കൊണ്ട, നിനക്ക് ബോധമില്ലല്ലോ, അഹങ്കാരമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റം വിധിക്കും അല്ലേ. ഇത് നമ്മുടെ ചെറിയ ഒരു വീട്ടിൽ, പക്ഷെ ഇത് 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 ഇതൊക്കെ തന്നെയാ പലപ്പോഴും നമ്മളെ ഒരു സെൽഫിഷ്നെസ്സിലേക്ക്, തെറ്റായ നീതിബോധമില്ലായ്മയിലേക്ക് നമ്മൾ വളർത്തിയെടുക്കുന്നത്. എന്റെ കുറവുകളെ കുറച്ച് കാണുകയും മറ്റുള്ളവരുടെ കുറവുകളെ വലുതായിട്ട് കാണുകയും ചെയ്യുന്ന ആളുകളെ നോക്കിയ കർത്താവ് പരീക്ഷെന്നും ഒക്കെ പറഞ്ഞ കുറ്റപ്പെടുത്തുന്നത്, ഉള്ളതാഴ്ച സവക്കൽ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ വിധിയിൽ ഒരിക്കലും നീതിബോധമില്ലെന്നുള്ളതാണ് നമ്മുടെ വിധിയുടെ ഒരു വലിയൊരു അപകടം നിറഞ്ഞ മറ്റൊരു തലം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വിധിക്കുമ്പോഴുണ്ടാകുന്ന നാലാമതൊരു പ്രശ്നം, നമ്മൾ ഒരാള് ചെയ്ത ഒരു തെറ്റിനെ നമ്മൾ ദോഷകരമായിട്ട് വിധിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അയാളിൽ ആ ഒരു തെറ്റ് മാത്രമേ കാണത്തുള്ളൂ, പക്ഷെ അയാൾ ഒരു 10% 20% അല്ലെ 30% തെറ്റ് മാത്രമേ അയാൾ കാണത്തുള്ളൂ, പക്ഷെ ആ ആളിൽ തന്നെ 70% ചില നന്മകളുണ്ട്. പലപ്പോഴും ഈ 30% തെറ്റുകളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ഒരാളെ കുറ്റം വിധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന 70% നന്മകളും മൊത്തം ഇല്ലാതായി പോവുക, അത് അയാളുടെ മനസ്സിലും ഇല്ലാതായി പോവുകയാണ്, സമൂഹത്തിന്റെ മധ്യത്തിൽ അയാളെ പറ്റിയുള്ള ചിന്തയിലും അതില്ലാതായി പോവുകയാണ്. ഇതാണ് ഈ കർത്താവിന്റെ വിധിയും നമ്മുടെ വിധിയും തമ്മിലുള്ള വ്യത്യാസം. കർത്താവ് ഓരോരുത്തരെ അളക്കുന്നത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്, പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരാളെ തെറ്റായിട്ട് വിധിക്കുമ്പോൾ അയാളെ തന്നെ സമൂഹത്തിൽ അയാളുടെ എല്ലാ നന്മകളെയും നശിപ്പിച്ച് കളയുന്ന, നമുക്കറിയാം ഈയിടെയായിട്ട് പലർക്കും ഒരു വിരോധമാണ്, സഭയിലെ പിതാക്കന്മാരെയൊക്കെ ഒന്നെടുത്ത് ഒന്ന് കുറഞ്ഞാൽ നല്ലതാണ്, അവരിവർ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഊഹാപോഹങ്ങളൊക്കെ വെച്ച് അപ്പനില്ലാത്ത, ശരിക്കും അങ്ങനെയുള്ള വാർത്തകൾക്കൊന്നും ആരും പ്രാധാന്യം കൊടുക്കാതെ, കാരണം പിതൃശൂന്യരായ ആളുകളാണ് പിതൃശൂന്യമായ കത്തുകൾ എഴുതുന്നത്, എങ്കിലും ചിലർക്കൊരു വിരോധമാണ്. അങ്ങനെ അങ്ങനെയുള്ള പരിപൂർണ ദുഷ്ടന്മാർ നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ട്. വാസ്തവത്തില് ഈ ഇവരൊക്കെ ചെയ്യുന്ന എന്തുമാത്രം നന്മകളുണ്ട്, എന്തുമാത്രം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും എത്ര പാവങ്ങളൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ജോലിയില്ലാത്തവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുകയും എന്തുമാത്രം സാമൂഹിക നന്മകള് എത്രയോ പാവപ്പെട്ടവർ ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ പിഴവുകളിൽ കൊണ്ട് ആ പിഴവുകൾ മാത്രം പ്രവതീകരിച്ച് കാണിക്കുമ്പോൾ ആ വലിയ നന്മ ചെയ്യാനുള്ള അവരുടെ മനസ്സിനെ തന്നെ തളർത്തിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ആളുകളെ പള്ളിയിലാണെങ്കിലും പള്ളിക്ക് പുറത്താണെങ്കിലും ഒക്കെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം, ചില മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്, ചില ആളുകൾ നന്മ ചെയ്യുമ്പോൾ അവരുടെ നന്മയെ ഇല്ലാതാക്കി കളയുവാൻ അവർ ചെയ്ത ചെറിയ കുറവുകൾ എടുത്തു കാണിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കുന്ന ശ്രമം. ഇങ്ങനെയുള്ള പാഴ്വിത്തുകൾ ഇന്ന് ലോകത്തിൽ ഒരുപാടുണ്ട്. അതിന് തീർച്ചയായിട്ടും ദൈവം അവർക്ക് അതിന് മറുപടി കൊടുക്കുന്നുള്ളൊരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരാളെ ഒരു കേട്ടുകഴിവ് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ധാരണ വെച്ചോ ഒരാളെ നമ്മൾ വിധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ആളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരുപാട് നന്മകൾ ഇല്ലാതാവുകയും അവർ നാം പറയുന്ന അവരവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും വിധിക്കുന്നത് ഒരു പുറമെയുള്ള വിധിയാണ്, പുറമെയുള്ള വിധിക്ക് ഒരിക്കലും അടിസ്ഥാനമില്ല, അകമയുള്ള വിധിക്ക. ഒരുവന്റെ അകം കണ്ട് വിധിക്കാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തിയെ ഈ ലോകത്തിലുള്ളൂ, അത് ക്രിസ്തുവാണ്, അത് ദൈവം മാത്രമാണ്. ഹലോ മാമേച്ച, ഹലോ ഹലോ. ഹലോ ഹലോ ഹലോ
കേക്കാം സാർ.
അച്ഛൻ ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് കട്ടായോ?
അച്ഛനൊന്ന് കട്ടായി പോയായിരുന്നു.
ഓക്കെ, ഇപ്പം റീകണക്ട് ആയില്ലേ? കുഴപ്പമില്ല. ഇനി എവിടെ വെച്ചാണ് എനിക്ക് കട്ടായതെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ പുറമെയുള്ള വിധിയാണ് പലപ്പോഴും നമ്മൾ നടത്തുന്നത്. ഈ പുറമെയുള്ള വിധിക്ക് വലിയ അടിസ്ഥാനമൊന്നുമില്ല. കാരണം നമുക്ക് ഒരാളുടെ പുറം മാത്രമേ കാണാനാകത്തുള്ളൂ, പക്ഷെ അയാളുടെ ഉള്ള് നമുക്ക് കാണാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. ഒരു തെറ്റ് ചെയ്ത മനുഷ്യനാണെ പോലും ആ തെറ്റ് ചെയ്യാനുണ്ടായ കാരണം നമുക്കറിയില്ല. ചിലപ്പോൾ തെറ്റ് തെറ്റാ, സംശയമൊന്നുമില്ല. തെറ്റിനെ നമുക്ക് ഒരിക്കലും നീതീകരിക്കാൻ അർത്ഥത്തില്ല. പക്ഷെ ദൈവം ഒരാളെ വിധിക്കുന്നത് അതുകൂടെ ചേർത്താം. അതുകൊണ്ടാണ് നമുക്ക് വിധിക്കാനുള്ള അവകാശമില്ല. വിധിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രം കൊടുക്കുക. ഞാനിത് പറയുമ്പോഴേ കോടതിയും കോർട്ടിലും ജഡ്ജിയും ആ വിധി ഒന്നുമല്ല പറയുന്നത്, അതൊക്കെ അതിന്റെ വഴിക്ക് വിട. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ സാധാരണ മനുഷ്യരെ വിധിക്കുന്ന ഒരു ഒരു തലത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചിന്ത പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരാളെ കുറ്റപ്പെടുത്തുകയോ ഒരാൾ ചെയ്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുറമേ കാണുന്നതാണ്, പക്ഷെ അയാളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് പലപ്പോഴും അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നാം ഒരാളെ വിധിക്കുമ്പോൾ വിധിക്കപ്പെടുന്ന ആളുടെ മാനസിക നിലവാരം കൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരെ വിധിക്കുമ്പോൾ അവരുടെ മാനസിക നിലവാരം, നമ്മളെപ്പോലുള്ള മനുഷ്യരാ എല്ലാവരും, പക്ഷെ അവരനുഭവിക്കുന്ന നമ്മൾ ഒരാളുടെ ഒരു കുറവുകളെ കണ്ട് ഒരുപക്ഷെ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ നമ്മളത് ലോകം മുഴുവൻ അയാളെ കല്ലെറിയുന്ന വിധത്തിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന കണ്ണുനീരും അവരനുഭവിക്കുന്ന മാനസിക നിലവാരവും അതൊക്കെ നമ്മളൊന്ന് വലപ്പോഴൊക്കെ ഓർക്കേണ്ടതാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യരാ അവരും. ചിലപ്പോൾ ചില കൈപ്പിഴവ് കൊണ്ടോ ചിലപ്പം ചില അബദ്ധങ്ങൾ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ചില ചുവടുകൾ പിഴച്ചെങ്കിലും അതിനുള്ള ശിക്ഷ ദൈവം അവർക്ക് കൊടുത്തോളും. പക്ഷേ അല്ലെങ്കിൽ ദൈവം അവരോട് ക്ഷമിക്കുകയോ അവരുടെ കണ്ണുനീര് കണ്ട് മോചിക്കുകയോ ഒക്കെ ചെയ്തോളും. പക്ഷെ നമ്മളവരെ ലോകത്തിന് മുമ്പിൽ കളറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക നിലവാരം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. നമ്മൾ ആ ഒരു ഒരു അങ്ങനെ ചിന്തിക്കാനുള്ളൊരു മെന്റാലിറ്റിയോട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യം, നമ്മൾ ആരെയും വേദനയോടെ വിധിക്കാനായിട്ട് ഇടവരരുത്. നമ്മൾ വിധിക്കുമ്പോഴത്തേക്ക് അവരിലുള്ള എല്ലാ നന്മകളും നഷ്ടപ്പെടുക ചെയ്യുന്നത്, അവരെ ഏറ്റവും നിരാശയിലേക്ക് നമ്മൾ തളർത്തുക ചെയ്യുന്നത്. എന്നാൽ അവരനുഭവിക്കുന്നതിനേക്കാൾ വലിയ കാഠിന്യം നമുക്ക് അനുഭവിക്കേണ്ടി വരും നമ്മൾ മറ്റുള്ള ആരെ വിധിക്കുമ്പോൾ. ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചതും അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് വിധിക്കാനല്ല, പിന്നെ തിരുത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇത് രണ്ടും രണ്ട, ഒരാളെ വിധിക്കുന്നതും ഒരാളെ തിരുത്തുന്നതും രണ്ടും രണ്ട. ഇപ്പൊ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കറിയാം ഞങ്ങളുടെയൊക്കെ വൈദിക ശുശ്രൂഷയിൽ ചില മനുഷ്യരൊക്കെ വന്നിട്ട് അച്ഛാ പിന്നെ ചിലപ്പം നമ്മളൊക്കെ മനുഷ്യരാണ്, ചിലപ്പോൾ ചിലരെ ഒന്ന് രോഗികളായിട്ടുള്ള ചില മനുഷ്യരെ പിന്നെ വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് മനസ്സിലുള്ളത് കൊണ്ട് ചിലപ്പോൾ ചെറിയ രോഗബാധിതമായിട്ടുള്ളവരെ നമ്മൾ മറന്നുപോയേക്കാം. വലിയ വലിയ രോഗികളൊക്കെ വിളിക്കുമ്പോഴും കൊച്ചു കൊച്ചു പനിയോ തലവേദനയോ ഉള്ളവരെയൊക്കെ മറന്നു പോകുമ്പോഴത്തേക്ക് ചിലരൊന്ന് അച്ഛൻ മനഃപൂർവ്വം വിളിച്ചില്ല അല്ലെങ്കിൽ അച്ഛൻ അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എത്രയോ പേരെ വിളിക്കുകയും എത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരാളെ അബദ്ധത്തിലൊന്ന് വിട്ടുപോകുമ്പോഴത്തേക്ക് അതേസമയത്ത് ചില മനുഷ്യർ ഓർപ്പെടുത്തും, അച്ഛൻ ഒന്ന് വിളിക്കണേ മറന്നുപോകല്ലേ, അല്ലെങ്കിൽ ചില ചെയ്യേണ്ട കാര്യങ്ങൾ ചില മനുഷ്യർ അച്ഛനെന്താ ചെയ്യാഞ്ഞേ എന്ന് പറയുന്നതും അച്ഛൻ അതൊന്ന് ചെയ്യാൻ മറക്കല്ലേ, അത് അച്ഛന്മാരെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഈ രണ്ട് ഭാഷയും തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ വലുതാണ്. അത് വീട്ടിലാണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവാണെങ്കിലും ഭർത്താവ് ഭാര്യയും ഇതൊക്കെ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം വീടുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. ഒരു ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവുണ്ടാകുമ്പോൾ ഭർത്താവ് സ്നേഹത്തോട് ഒന്ന് തിരുത്തുന്നതും അതേസമയത്ത് കുറ്റവിധിക്കുകയും ചെയ്യുമ്പോൾ രണ്ടും രണ്ട് തലമാതിന് അല്ലെ. ഭർത്താവിനിൽ ഒരു പിഴവുണ്ടാകുമ്പോൾ തിരുത്താൻ ശ്രമിക്കുന്ന ഭാര്യയും കുറ്റവിധിക്കാൻ ചെയ്യുന്ന ഭാര്യയുടെയും ആ മാനസിക അടുപ്പത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്കറിയാലോ സൃഷ്ടിയുടെ ആരംഭം മുതലേ അങ്ങനെയാണ് അല്ലെ. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു, പിന്നെ ഹവ്വ പാപം ചെയ്തപ്പോൾ ആദാം പറഞ്ഞു നീ എന്ന കൂട്ടിൽ തന്ന സ്ത്രീ പറഞ്ഞു, പിന്നെ ആ പാപം എന്നെ ചതിച്ചു. ഇത് പണ്ട് മുതലേ ഉള്ളതാണ് ഓട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കുറ്റം വിധിക്കാനല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ വിധിക്കാനല്ല, അവരെ സ്നേഹത്തോട് ശാസനയോട് സ്നേഹത്തിന്റെ ഭാഷയെ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അവരുടെ ഉള്ളില്, ഒരുപക്ഷെ ഞാൻ രണ്ട് അനുഭവം പറഞ്ഞു, നമ്മളെ വിധിക്കുന്ന ആളുകളെ, കുറ്റം വിധിക്കുന്ന ആളുകളുടെ ആളുകളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരിക്കലും നമുക്ക് ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തിയാലും, പക്ഷെ ആ ആള് നമ്മുടെ ഹൃദയത്തിൽ ഒരു നന്മയുള്ള വിഗ്രഹമായിട്ട് നിലനിൽക്കത്തില്ല. അതേസമയത്ത് നമ്മളെ സ്നേഹത്തോടെ തിരുത്താൻ ശ്രമിക്കുന്ന ഒരാള്, ആ ആള് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു നന്മ മരമായി എന്ന് നിലനിൽക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒന്നും മറ്റുള്ളവരുടെ മുമ്പാകെ മറ്റുള്ളവരെ ശാസനയോടും വേദനിപ്പിക്കുന്ന വിധത്തിൽ വിധിക്കാനല്ല, മറ്റുള്ളവരെ സ്നേഹത്തോട് തിരുത്താൻ ശ്രമിക്കുമ്പോഴും, അപ്പൊ തിരുത്തണമെങ്കിൽ ആദ്യം നമ്മളിൽ ആ തിരുത്താനുള്ള നന്മയുണ്ടാകണം. ആ നന്മയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹത്തോടെ തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ദൈവവിളിയുടെ പൂർണ്ണത നമ്മുടെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കട്ടെ, വിധിക്കാനല്ല തിരുത്താനാണ് നമ്മൾ ശീലിക്കേണ്ടതും, അപ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കുന്നത്. അല്ല, നമ്മൾ മറ്റുള്ളവരെ വേദനപ്പെടുത്തുകയും മറ്റുള്ളവർ ചെയ്യുന്ന കുറവുകളെയൊക്കെ നമ്മൾ പർവ്വതീകരിക്കുമ്പോൾ, ഒരുപക്ഷെ ഈ ലോകത്ത് നമുക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിലും ദൈവം നമ്മളെ നമുക്ക് ശിക്ഷ നൽകും. നമ്മൾ എവിടെ നോക്കി വേദപുസ്തക ചരിത്രത്തിലാണെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉദാഹരണങ്ങൾ കൂടിയാണെങ്കിലും വ്യക്തമാണ്, മറ്റുള്ളവരുടെ കണ്ണിൽ കനലെറിഞ്ഞിട്ടുള്ള ആളുകളുടെ ജീവിതം വേരോടെ നശിച്ചു പോകുന്ന ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഈ ചെറിയ ഒരുത്തിനെ പിന്നെ ഒരു തള്ള ഒരു ഉള്ളിൽ വെള്ളം കൊടുക്കുന്നവനൊരിക്കലും നശിച്ചു പോകത്തില്ല, അതേസമയത്ത് ചെറിയവരുടെ ഒരുത്തിന് ഉപദ്രവം ചെയ്യുന്നവനെ വലിയൊരു നിരക്കല്ല് അവരെ കെട്ടി കടലിൽ താഴ്ത്താനായിട്ടാണ്, കാരണം ഒരിക്കലും അവ പൊങ്ങി വരരുത്. മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ള ദൈവത്തിന്റെ ശിക്ഷയെപ്പറ്റിയാണ് പറയുന്നത്. അവനൊരിക്കലും പൊങ്ങി വരാതെ വേണം അങ്ങ് താപേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. അനേകരെ തിരുത്തിക്കൊണ്ട്, സ്നേഹത്തിൽ തിരുത്തിക്കൊണ്ട്, അനേകരുടെ ഹൃദയത്തിൽ ഒരു ഉയർന്ന നന്മയുടെ വൃക്ഷമായി പടർന്ന് പ്രതിഫലിക്കാൻ, പടർന്ന് പന്തലിക്കാൻ ദൈവം നമുക്കിടയാക്കി തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം തിരുമേനി ഒരു വാക്ക് പറഞ്ഞ് നമ്മളെ ആശീർവദിക്കുന്നതാണ്. മാമനസ ഒരു പാട്ടിന്റെ രണ്ട് ലൈൻ ഒന്ന് പാടിയല്ലേ തിരുമേനി, ഒന്ന് കണക്ട് ചെയ്യും. ഇപ്പോഴാണ് പിന്നെ തിരുമനസ് കൊണ്ട് ഒരു വാക്ക് സംസാരിക്കുന്ന
ആരെയും മാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഈ മീറ്റിംഗിൽ കയറാനിടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ആവശ്യമായ സന്ദേശം ഒന്നും നൽകിയെന്ന് എനിക്ക് അറിയാം. അച്ഛൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയും നൽകിയിരുന്നല്ലോ, അപ്പോഴ് ഈ ആഴ്ച അച്ഛൻ സംസാരിച്ചെന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി ജോലിയിലുണ്ടായിരുന്നു, ഞാൻ ഒത്തിരി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റക്കിൽ മാസം 10-ാം തീയതി വിശുദ്ധ കുര്യാക്കോസ് സഹോദരയുടെയും പെരുന്നാളാണ്. അവർ വധിക്കപ്പെട്ടത് തർശീസിൽ വെച്ച് ആണ്. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായിരുന്ന കിരീടാവകാശി ഗലേറിയൻ രാജാവിന്റെയും പീഡനകാലത്ത് AD 305 അവരുടെ തന്നെ ടെട്രാർക്കുകളെ, അല്ലെങ്കിൽ അവരുടെ സഹ ചുമതലക്കാരനായിരുന്ന അലക്സാന്ദ്രിയോസ് എന്ന് പറയുന്ന കൈസറിനായിരുന്നു അക്കാലത്ത് കെലിക്കായിലെ തർശീഷിന്റെ ചുമതല. അദ്ദേഹത്തിന്റെ കാലത്താണ് കുര്യാക്കോസും മാതാവ് യുലീത്തിയും വധിക്കപ്പെട്ടത്. AD 305 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. AD 305 എങ്കിൽ നമുക്ക് ഓർക്കാൻ നോക്കുക, ഇത് 8-ാമത്തെ പെരുന്നാളാണ്. 1715 ഓർമ്മ പെരുന്നാള് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ക്രിയാക്കെ എന്ന പദത്തിൻ്റെ അർത്ഥം we belong to our Lord എന്നുള്ളതാണ്. കുരിയാക്കോസ്, ഇപ്പൊ പലർക്കും കുരിയാക്കോസ് എന്നുള്ള പേരുണ്ട്, അത് ഇതിൽ നിന്ന് വരുന്നതാണ്. ചെറിയ എലൈസോൻ എന്ന് പറഞ്ഞാൽ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ. അപ്പൊ കുരിയാക്കോസ് ക്രിയാക്കെ എന്നാണ് അവർ വിളിച്ചത് പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വി ബിലോങ് ടു ക്രൈസ്റ്റ്. അന്ന് ക്രിസ്ത്യാനികൾക്കിടുന്ന ഒരു പേരും കുരിയാക്കോസ് എന്നായിരുന്നു. അതായത് കർത്താവിനോടൊപ്പമുള്ളവൻ, കർത്താവിൻ്റെത് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ കുരിയാക്കോസ് എ ഡി 302 ജനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. 3 മാത്രം അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് റോമൻ പടയാളിയായിരുന്നു, ഓഫീസറായിരുന്നു, യുദ്ധത്തിൽ പട്ടുപോയി എന്നും മാതാവ് വളരെ കുലീന കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. അവരെ ഏഷ്യ മൈനറിൽ നിന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് ഓടിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഏഷ്യ മൈനറിൽ നിന്ന് അവരെ തർശീഷ് വന്ന് പാർത്തതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ധീരയായ വനിതയാണ് യൂനിറ്റി മാതാവ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഉള്ള ഒരു ഇതെന്ന് പറയുന്നത്, ഞാൻ എനിക്ക് പേര് എത്ര പോലത്തെയായിട്ട് പേരിടുന്ന സമയത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പേരുകളിൽ ഒന്നായിരുന്നു യൂലിയോസ്. യൂലിയോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൈതൽ എന്നാണ്. ദൈവത്തിന്റെ പൈതൽ, യാലൂദേ ദാലോഹോ. അത് മാസ്കുലിൻ ആണെങ്കിൽ യൂലിയോസ് ആണ്, അതിന്റെ ഫെമിനിൻ ആണ് യൂലിത്തി. ദൈവത്തിൽ നിന്നുള്ളവൾ, ദൈവത്തിന്റെ മകൾ എന്നൊക്കെയുള്ള ഒരു അർത്ഥം അതിന് കൊടുത്തിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചവൾ യൂലിത്തി. യാലൂദേ തയോസ്, ദൈവം, അതിൽ നിന്നാണ് ദൈവത്തിന്റെ കുഞ്ഞ് എന്നൊക്കെയുള്ള അർത്ഥം എന്ന് പറയും. ഏതായിരുന്നാലും ഈ അമ്മ വെരി സ്ട്രോങ് സൈലന്റ് ക്രിസ്ത്യൻ, അവരൊരു പ്രഭുവനിത കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുകയും അനേകരെ സാധിക്കുന്നത് പോലെ സഹായിക്കുകയും ചെയ്യുന്നൊരമ്മയായിരുന്നു. എന്നാൽ അവരെ പിടിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിശ്വാസത്തിന് വേണ്ടി ധീരമായ നിലപാടെടുത്തു. കുഞ്ഞിനെ ക്രിസ്തുവിശ്വാസം പഠിപ്പിച്ചിരുന്നതുകൊണ്ട് കുഞ്ഞെ ആവർത്തിച്ച് പറയുന്നത് അലക്സാണ്ട്രിയോസ് കിരീടാവകാശിയുടെ ഇതിലെ കോട്ടയിലെ, കോട്ടക്കൊത്തളത്തിലെ ഈ കിരീടാവകാശിയുടെ കൂടെ ഈ കുഞ്ഞിനെ നിർത്തിയിട്ട് കുഞ്ഞിനെ ചോദ്യം ചെയ്യുകയും കുഞ്ഞിനെ ഉപദ്രവിക്കുകയും മാത്രമല്ല വലിയ റോമൻ കോളത്തിനകത്തൂടെ കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തെറിഞ്ഞ് കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോഴമ്മ വളരെ പ്രയാസപ്പെട്ടു നിന്നപ്പോൾ കുഞ്ഞാണ് പറയുന്നത്, വേണ്ട അമ്മേ, നമുക്ക് യേശുവിന് വേണ്ടി മരിക്കാം, നമുക്ക് യേശുവിന് വേണ്ടി മരിക്കാം. അങ്ങനെയാണ് വി ബിലോങ് ടു അവർ ലോർഡ് എന്നവരെ ആവർത്തിച്ച് ആർത്തു പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞിനെ കോളത്തിൽ അടിച്ച് തല ചിതറി, 3 കുഞ്ഞിനെ ഒരു റോമൻ കോളത്തിൽ അടിച്ചാൽ എന്ത് ബാക്കിയുണ്ടെന്ന് നമുക്കറിയാമില്ല. അങ്ങനെ കുഞ്ഞ് മരിച്ചു. അപ്പോൾ അമ്മ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞിനെ ഒരു സഹതായായിട്ട് സ്വീകരിച്ച കർത്താവിന് സ്തുതി എന്ന് സാക്ഷിച്ച് ഈ അമ്മ പ്രാർത്ഥിച്ചു വന്നു. അപ്പോൾ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ തന്നെ അവളെ വാളുകൊണ്ട് അവളുടെ തല അറുത്ത് അമ്മയെയും കൊന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും അതിനുശേഷം ഈ അമ്മയും കുഞ്ഞിനെയും വേറെ ഒരു ഐക്കൺ ഓഫ് ഫെയ്ത്ത്, ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഒരു മാർത്തൃത്വത്തിന്റെ ഐക്കണായിട്ട് അവിടുത്തെ ആളുകൾ കാണുവാൻ തുടങ്ങുകയും പിന്നീട് കുസ്തന്തീനോസ് രാജാവിന്റെ കാലത്ത് ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഒരു ഓർമ്മയ്ക്കായിട്ട് തർശീശിൽ ഒരു സെയിന്റ് കുര്യാക്കോസ് യൂലിത്തി ഒരു ദേവാലയം പണിതു വന്നും അവരുടെ നാമധേയം അവിടെ സ്മരിക്കപ്പെട്ടുവെന്നും അതിനുശേഷം ഈ ഒരു കഥ, ഈ ഒരു ധീര യുവതിയുടെയും കുഞ്ഞിന്റെയും കഥ ക്രൈസ്തവ ലോകത്ത് എല്ലാം ധ്യാനത്തിന് വിഷയമായി എന്നും, അങ്ങനെയാണ് കുര്യാക്കോസ് സഭ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് പാപ്പോ റീശോ എന്ന് പറയുന്ന 9-ാം നൂറ്റാണ്ടിൽ മലങ്കരയിൽ വന്ന രണ്ട് പിതാക്കന്മാർ കാദീസെ പള്ളികളിലൊക്കെ സ്ഥാപിച്ച ആ പിതാക്കന്മാരുടെ ഫേവറേറ്റ് സഹോദരന്മാർ കുര്യാക്കോസ് സഹോദായും മാതാവ് യൂലിത്തിയും അതുപോലെ ഗീവർഗീസ് സഹോദായും ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കേരളത്തിൽ കുര്യാക്കോസ് സഹോദായുടെയും ഗീവർഗീസ് സഹോദായുടെയും അനേകം ദേവാലയങ്ങൾ ഉണ്ടായത്. ബലഹീനായ നമ്മുടെയും ഇടവക പള്ളിയിൽ കുന്നംകുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ശാഖാ പള്ളിയായ സെന്റ് മത്തിയാസ് ഓർത്തഡോക്സ് പള്ളിയുടെ മുമ്പിൽ ഒരു ഒരു കുരിശുപള്ളിയുണ്ട്. യഥാർത്ഥത്തിൽ ആ കുരിശുപള്ളിയായിരുന്നു ആദ്യം ഇടവക. ആ കുരിശ് ഭക്തൻ തമ്പുരാൻ പുലിക്കോട്ടിൽ 1-ാം തിരുമേനിക്ക് കൊടുത്തതാണ്. അവിടെ നിങ്ങളെ ഇവിടെ നിങ്ങൾ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞ് നമുക്ക് തന്നതാണ് ശക്തൻ തമ്പുരാൻ പുലിക്കോട്ടിൽ 1-ാം തിരുമേനി. അതായത് ഒരു 1780-കളിൽ തിരുമേനിക്ക് കൊടുത്തതാണ്. അതായിരുന്നു ഇടവക. എന്നിട്ട് പുറകിൽ ഒരു പള്ളി വെച്ച് സെന്റ് മത്തിയാസ് പള്ളിയാക്കി. എന്നാൽ ഈ ഇടവക അമ്പലം പള്ളിയായതാണ്. ആ അമ്പലം പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നു. ബലഹീനായി ഞാന് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ ജൂലൈ 15 നിർബന്ധമായിട്ടും അവിടെയാണ് കുർബാന ചൊല്ലാറുള്ളത്. മിക്കവാറും സന്ദർഭങ്ങളിൽ ഇന്നും ഇവിടെ അരമനയിൽ കുർബാന ചൊല്ലി ബലഹീനായി ഞാൻ രാജേഷനും ബിജോയി അച്ഛനും കൂടെ കുർബാന അർപ്പിക്കുവാനും ഈ അമ്മയുടെയും കുഞ്ഞിന്റെയും വലിയ പെരുന്നാൾ ആഘോഷിക്കുവാനും ഇടയായി. നിങ്ങൾക്കും അത് അനുഗ്രഹത്തിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളോട് പൈതങ്ങൾ അപേക്ഷിക്കാൻ വയസ്സന്മാർ പിഴച്ചാൽ പൈതങ്ങൾ അപേക്ഷിക്കാൻ പൈതങ്ങൾ അപേക്ഷിച്ചാൽ തിരുവള്ളമുണ്ടല്ലോ എന്ന് നാം പാടുന്നുണ്ട്. ഈ വൈറസ് വ്യാപനത്തിന്റെയൊക്കെ കാലഘട്ടത്തിൽ കുര്യാക്കോസ് സഹോദരിയും മാതാവ് യൂലിത്തയുടെയും മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കുർബാനയിലും അത് പ്രത്യേകം ഓർത്തിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും താമസം നില നാം രക്ഷിതരാകും എന്ന് നമുക്ക് ഉറച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അവനെ ഞാൻ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. എന്റെ വലതുവശത്ത് അവനുണ്ട്. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കും, എന്റെ നാവ് ആനന്ദിക്കും, എന്റെ ജഡവും പ്രത്യാശയോടെ കാത്തിരിക്കും. ആ വിധത്തിലുള്ള പ്രത്യാശ വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധവായിരിക്കും. മഹത്വം കഴിയിക്കാം.
വളരെ നന്ദി തിരുമേനി. ഇത്രയും തിരക്കിട്ട നിമിഷങ്ങളിലും അല്പസമയം ഈ പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തി നമുക്ക് മാർക്കുറിയാക സഹതായെ പറ്റിയും പ്രിയമാതാവായ യൂലിത്തിയെ പറ്റിയും ഒക്കെ ഒരു അറിവ് നമുക്ക് ആത്മീയ അറിവ് പകർന്നു തന്നതിലുള്ള സ്നേഹം നന്ദി. ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോഴ് സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ആളുകളുടെ പേര് ഒരു നിമിഷം വായിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ചെറിയാൻ, സ്റ്റേസി, സൂസൻ, ആനി, ഷാജി, ഡാനിയൽ ജോസഫ്, മറിയാമ്മ ജോർജ്, മാത്യു, ലിസി, പീറ്റർ, അക്കാമ, അനീഷ്, ചെറിയാൻ, ലില്ലി, അലക്സ്, സംബി, അന്നമ്മ സക്കറിയ, ഓമന ചാണ്ടി, ആലിസ് ജോസഫ്, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ നമുക്ക് മനസ്സിലോർക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോർ, ഞങ്ങൾ കൃത്യമായി സ്നേഹിക്കുന്ന കാരുണ്യമാണ് സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാതം ഒരുക്കി തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ നിമിഷം വരെയും ഞങ്ങൾ നടക്കുന്നതും ചലിക്കുന്നതും അങ്ങയുടെ കരുണയാലാകുന്നു. ജീവിതത്തിന്റെ അവസാനം വരെയും വിട്ടുപോകാത്ത കാരണം ഞങ്ങളെ പിന്തുടരുവാൻ അങ്ങനെയുള്ള സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ അവിടെ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് പാർക്കണമേ. പ്രത്യേകിച്ച് രോഗത്തിലിരിക്കുന്ന അനേകരെ ഞങ്ങളുടെ പേര് പറഞ്ഞു ഓർക്കുകയും അനേകം പേര് ഞങ്ങളുടെ ഹൃദയങ്ങളിലും മറ്റുമായി നിലനിൽക്കുന്നു. അവരെയൊക്കെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും സ്വർഗീയ വാഴ്വ് കൊണ്ടും സൗഖ്യം കൊണ്ടും അവരെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ കേട്ട മാർക്കുറിയാക്കും സഹത അങ്ങേക്ക് വേണ്ടി ജീവിച്ച് ജീവിതം അങ്ങേക്ക് വേണ്ടി സമർപ്പിച്ചതുപോലെ അത് രോഗമാണ് കഷ്ടതയാണ് എന്തുമായിക്കോട്ടെ അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും അങ്ങയുടെ വിശ്വാസത്തിൽ അടിയുറച്ച് ആ വിശ്വാസത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുവാനുള്ള ഉൾക്കരുത്ത് പ്രയാസങ്ങളുടെ മധ്യത്തിലും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുറ്റുപരിപാടുകളുടെ ദുഃഖാനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കന്മാരെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. കുടുംബജീവനിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് സഭയെ ഓർക്കുന്നു. ഐക്യത്തെ പരിശുദ്ധ ഭാവാതിരിവേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഐക്യ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മോടുകൂടെ ആയിരുന്ന അഫീന തിരുമനസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെല്ലാ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിലെല്ലാ വിശ്വാസികളെയും സഭയുടെ ആത്മീക സംഘടനയും പ്രവർത്തനങ്ങളെയും അവരുടെ സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ എവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി അനേകർക്ക് ആശ്വാസയും നന്മയും പകരുന്ന ഒരു കൂട്ടായ്മയായി രൂപാന്തരപ്പെടുത്തണമേ. ഇതിനുവേണ്ടി സഹായിക്കുന്ന നേതൃത്വം ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പോകാനായിട്ട് തന്നെ. ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഗുണങ്ങളെ ചമയ്ക്കണമേ. ദൈവാർത്ഥ നേരക്കലും കാലോക്കലും എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ.
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ സമുദ്രവും ആവാസവും നാം എല്ലാവരോടും കൂടെ നമ്മുടെ ഭവനങ്ങളോടുകൂടെ
ധന്യമാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിയന്ന തിരുമനസിനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ സ്നേഹം അറിയിക്കുന്നു. പൊന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട എസ് വി പ്രകാശച്ചൻ, ജോയിച്ചൻ, എല്ലാ വൈദികരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അതിന്റെ ഭാഗമാകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച മോഹനങ്ങൾ, ഇതിന്റെ അടുത്തിട്ട് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. ദൈവം തമ്പുരാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.